Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയും വാർത്തകളുമാണ് ഈ പ്രക്ഷേപണത്തിൽ.
വചനവീഥിയിൽ ചരിക്ക വചനപൂരിതരാക
ഇസ്രായേലിന്റെ ചരിത്രത്തിൽ വളർന്നു വന്ന ഹെബ്രായ കവിതകളാണല്ലോ സങ്കീർത്തനങ്ങൾ. വൈവിധ്യമാർന്ന ഭാവപകർപ്പുകൾ സങ്കീർത്തനങ്ങളുടെ സവിശേഷത തന്നെയാണെന്ന് അവയുടെ സാഹിത്യ ശൈലിയെക്കുറിച്ചുള്ള പഠനം വ്യക്തമാക്കി. ആകെയുള്ള 150 സങ്കീർത്തനങ്ങളിൽ ചിലത് സ്തുതിപ്പുകളാണെങ്കിൽ മറ്റു ചിലവ നന്ദി പ്രകടനങ്ങളാണ്, ചിലവ വിലാപങ്ങളാണ്. ഏതാനും ചിലത് ശരണ സങ്കീർത്തനങ്ങളാണ്. മറ്റു ചിലവ യാചനഗാനങ്ങളാണെങ്കിൽ കുറെ എണ്ണം സാന്ത്വന ഗീതങ്ങളാണ്. സാഹിത്യ ഗണങ്ങളുടെ പഠനത്തിൽ നാം ചരിത്രപരമായ സങ്കീർത്തനങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ പ്രക്ഷേപണത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. ഇന്ന് സങ്കീർത്തന സമാഹാരത്തിലെ 2 സാഹിത്യ ഗണങ്ങളെക്കുറിച്ചാണ് നാം പഠിക്കാൻ പോകുന്നത്. ആദ്യം പ്രവചനപരമായ സങ്കീർത്തനങ്ങളെക്കുറിച്ചും പിന്നെ ആരാധനക്രമപരമായ സങ്കീർത്തനങ്ങളെക്കുറിച്ചും. ഏറെ ഉപഗണങ്ങളുള്ള വിജ്ഞാന സങ്കീർത്തനങ്ങളുടെ ഗണത്തിലാണ് ഇവയെ, അതായത് പ്രവചനപരമായ സങ്കീർത്തനങ്ങളെയും ആരാധനക്രമപരമായ സങ്കീർത്തനങ്ങളെയും ബൈബിൾ പണ്ഡിതന്മാർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പഠന സഹായിയായി നാം ഇന്ന് ഉപയോഗിക്കുന്നത് ആരാധനക്രമപരമായ സങ്കീർത്തനമാണ്. ഇത് 80-ാമത്തെ സങ്കീർത്തനമാണ്. ഇതിൻ്റെ സംഗീതാവിഷ്കാരം നിർവഹിച്ചത് ഫാദർ വില്യം നെല്ലിക്കലും ഹാരി കൊറയയുമാണ്. ആലാപനം ഡവീനയും സംഘവും.
ഇസ്രായേലിൻ്റെ ഇടയനെ ഞങ്ങളെ ശ്രവിക്കണമേ, കെരൂബുകളുടെ മേൽ വസിക്കുന്നവനെ ഞങ്ങളെ പ്രകാശിപ്പിക്കേ.
ആദ്യം നമുക്ക് പ്രവചനപരമായ സങ്കീർത്തനങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. പ്രബോധനപരമായ സങ്കീർത്തനങ്ങളിലെ ഉപഗണമാണ് പ്രവചനപരമായ സങ്കീർത്തനങ്ങൾ. പ്രവാചക സാഹിത്യത്തിൻ്റെ ചില സവിശേഷതകളായ വാഗ്ദാനത്തിൻ്റെയും ശിക്ഷയുടെയും പ്രവചനങ്ങൾ, മുന്നറിയിപ്പുകൾ, ആരാധന സമൂഹത്തിലെ അരുളപ്പാടുകൾ, ആനുകാലിക പ്രശ്നങ്ങൾക്ക് ദൈവത്തിൻ്റെ ഉത്തരം എന്നിവ ഇവയിൽ ധാരാളമായി കാണാം. പിന്നെ പ്രവാചക ശാസനയും ഭീഷണിയും നെടുവീർപ്പുകളും അതുപോലെ തിന്മയുടെ വളർച്ചയിലും സ്വാധീനത്തിലുമുള്ള ദുഃഖവും വിലാപവും ഇവയിൽ ധാരാളമായി കാണാം. പ്രവാചക പുസ്തകത്തിൽ നിന്നുമുള്ള പല ആശയങ്ങളും ഇവയിലുണ്ട്. ഇതിന് ഉപോദ്ബലകമായി സങ്കീർത്തകൻ പ്രവചിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഉദാഹരണത്തിന്, ദാവീദും ദേവാലയ ശുശ്രൂഷകളിൽ പ്രമുഖരും കൂടെ ആസാഫ്, റേമാൻ, യദൂധൻ എന്നിവരുടെ പുത്രന്മാരിൽ ചിലരെ ശുശ്രൂഷയ്ക്ക് നിയോഗിച്ചു. ഇവർ കിന്നരം, വീണ, കൈത്താളം എന്നിവയുടെ അകമ്പടിയോടെ പ്രവചനം നടത്തേണ്ടിയിരുന്നു എന്ന് ദിനവൃത്താന്തത്തിൻ്റെ ആദ്യ പുസ്തകത്തിൽ നാം വായിക്കുന്നു. സങ്കീർത്തനങ്ങളിലെ പ്രവചന ശൈലി ആരുടേതാണ് എന്ന് ചോദിക്കാറുണ്ട്. പഴയ നിയമത്തിൽ അരുളപ്പാടുകൾ നടത്തുന്ന പ്രവാചകന്മാരെപ്പറ്റിയും അവർ ആരാധന സമൂഹത്തിൽ നടത്തുന്ന പ്രവചനങ്ങളെപ്പറ്റിയും സങ്കീർത്തനങ്ങളിൽ തന്നെ പരാമർശമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രവചനങ്ങൾ വിലപിക്കുന്ന ഒരു ആരാധകനെ ശരണമനോഭാവത്തിലേക്കും നന്ദി പ്രകടനത്തിലേക്കും പ്രാർത്ഥനയിലേക്കും നയിക്കുന്നതായിട്ട് ഇന്നത്തെ പഠനസഹായി 80-ാം സങ്കീർത്തനം, ആരാധനക്രമപരമായ 80-ാം സങ്കീർത്തനം വ്യക്തമാക്കുന്നു.
ദൈവമേ നിൻ സന്നിധി ഞങ്ങൾ പൂകട്ടെ, തവ ദർശന കാന്തിയ രക്ഷ കാണട്ടെ.
ഇസ്രായേലിൻ്റെ ഇടയനെ ഞങ്ങളെ ശ്രവിക്കണമേ, കെരൂബുകളുടെ മേൽ വസിക്കുന്നവനെ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ, ഉണർന്ന ശക്തിയോടെ ഞങ്ങളെ രക്ഷിക്കാൻ വേഗം വരണമേ.
ദൈവമേ നിൻ സന്നിധി ഞങ്ങൾ പൂകട്ടെ, തവ ദർശന കാന്തിയ രക്ഷ കാണട്ടെ.
ഇനി നമുക്ക് ഇന്നത്തെ പഠനത്തിന്റെ 2-ാം ഭാഗത്തേക്ക് കടന്നുകൊണ്ട് ആരാധനക്രമപരമായ സങ്കീർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാം. സങ്കീർത്തനങ്ങൾ പൊതുവെ ആചാരാനുഷ്ഠാനങ്ങളെപ്പറ്റി പറയുന്നില്ല എന്നതാണ് സത്യം. എന്നാൽ അവയിൽ ഭാഗികമായ ആചാരാനുഷ്ഠാന വിവരണങ്ങൾ ഇല്ലാതില്ലതാനും സങ്കീർത്തനങ്ങളിൽ ലിറ്റർജി സംബന്ധമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ആരാധനക്രമപരമായ കാര്യങ്ങൾ ചിന്നിച്ചിതറിക്കിടക്കുകയാണ്. എങ്കിലും ചില സങ്കീർത്തനങ്ങളെ പണ്ഡിതന്മാർ ആരാധനക്രമഗണത്തിൽ ഉൾപ്പെടുത്തുന്നു. ഇവയിൽ സ്തുതിപ്പും വിലാപവും കൃതജ്ഞതയുമെല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. ഉദാഹരണത്തിന്, സങ്കീർത്തനങ്ങൾ 15-24 എന്നിവ ആരാധനക്രമ സംബന്ധിയാണ്. ദേവാലയ പ്രവേശനത്തിനു വേണ്ട യോഗ്യതകളാണ് ഇവയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. എന്നാൽ സങ്കീർത്തനം 134 ഇസ്രായേലിന്റെ തിരുനാൾ ശുശ്രൂഷയുടെ സമാപനം വെളിവാക്കുകയാണ്. പുരോഹിതന്റെ ആശീർവാദവും സ്തുതിപ്പും കലർന്നതാണ് ഈ സങ്കീർത്തനം. അതിനാൽ ഇവയെല്ലാം നാം വിശദീകരിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന ആരാധനക്രമപരമായ സങ്കീർത്തനങ്ങളാണെന്ന് നമുക്ക് തന്നെ സമർത്ഥിക്കാവുന്നതാണ്. ഇസ്രായേലിന്റെ നിയമങ്ങളായ തോറായിലെ ആശയങ്ങൾ അല്ലെങ്കിൽ നിയമാവലോകനത്തിന്റെ ആശയങ്ങൾ പ്രവാചകന്മാരിൽ നമുക്ക് ധാരാളം കാണാം. മീഖാ പ്രവാചകൻ ചോദിക്കുകയാണ്, കർത്താവിന്റെ മുന്നിൽ എന്ത് കാഴ്ചകളാണ് ഞാൻ കൊണ്ടുവരേണ്ടത് എന്ന്. കാളക്കിടാവോ മുട്ടാടുകളോ എണ്ണപ്പുഴകളോ ആദ്യജാതനോ എന്ന് മീഖാ പ്രവാചകൻ ചോദിക്കുന്നു. അതുപോലെ നീതിയും സത്യവും പാലിക്കുകയും മർദ്ദനവും കൈക്കൂലിയും രക്തച്ചൊരിച്ചിലും തിന്മകളും ഒഴിവാക്കുകയും ചെയ്യുന്നവരാണ് കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് പ്രവേശിക്കുവാനും ആരാധനാ ശുശ്രൂഷ നടത്തുവാനും യോഗ്യരായവർ എന്ന് ഏശയ്യാ പ്രവാചകനും സമർത്ഥിക്കുന്നുണ്ട്. പലപ്പോഴും ഇതിനോടനുബന്ധമായി സ്വന്തം നിരപരാധിത്വം ഏറ്റുപറയുകയും ചെയ്യുന്നുണ്ട് സങ്കീർത്തനങ്ങളിൽ. ഉദാഹരണത്തിന്, 119-ാം സങ്കീർത്തന ശകലം നാം പരിശോധിക്കുകയാണെങ്കിൽ, കർത്താവേ വൃദ്ധരേക്കാൾ എനിക്കറിവുണ്ട്, എന്തെന്നാൽ അങ്ങയുടെ പ്രമാണങ്ങൾ ഞാൻ പാലിക്കുന്നു. അങ്ങയുടെ വചനം പാലിക്കുവാൻ വേണ്ടി ഞാൻ സകല ദുർമാർഗങ്ങളിൽ നിന്ന് എന്റെ പാദങ്ങൾ പിൻവലിക്കുന്നു. അവിടുന്ന് എന്നെ പഠിപ്പിച്ചതുകൊണ്ട് ഞാൻ അങ്ങയുടെ കൽപ്പനകളിൽ നിന്നും ഒരിക്കലും വ്യതിചലിക്കില്ല ദൈവമേ എന്ന് സങ്കീർത്തകൻ ഏറ്റുപാടുന്നു, ഏറ്റുപറയുന്നു.
ദൈവമേ നിൻ സന്നിധി ഞങ്ങൾ പൂകട്ടെ, തവ ദർശന കാന്തിയ രക്ഷ കാണട്ടെ.
ഇസ്രായേലിന്റെ രക്ഷകനെ ഞങ്ങളെ സഹായിക്കേ. ശുശ്രൂഷകനാം മനുഷ്യപുത്രനേ, അങ്ങു സദാ തുണയ്ക്കേണമേ. അങ്ങേ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങളിൽ അങ്ങേ ജീവൻ ചൊരിയേണമേ.
പുരാതന ഈജിപ്ഷ്യൻ ദേവാലയ കവാടത്തിൽ ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നു: ഇവിടെ പ്രവേശിക്കുന്നവൻ ശുദ്ധനായിരിക്കണം, വലിയ ദേവന്റെ ആലയത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് സ്വയം ശുദ്ധീകരിക്കുക എന്ന്. ഹിന്ദു മുസ്ലിം മതങ്ങളും ദേവാലയ പ്രവേശനത്തിന് മുൻപ് അല്ലെങ്കിൽ ക്ഷേത്രപ്രവേശനത്തിന് മുൻപ് ദേഹശുദ്ധിയും സ്ഥലശുദ്ധിയും മനഃശുദ്ധിയും നിഷ്കർഷിക്കുന്നുണ്ട്, നിർദ്ദേശിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഈ സങ്കീർത്തനങ്ങൾ, അതായത് നാം പഠിക്കുന്ന ഈ ആരാധനക്രമപരമായ സങ്കീർത്തനങ്ങൾ, ആരാധന ജീവിതത്തിലെ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ദേവാലയ പ്രവേശനത്തിന് വിശ്വാസികൾക്കുണ്ടായിരിക്കേണ്ട യോഗ്യത, ധാർമ്മിക പ്രശ്നങ്ങൾക്കുത്തരം, ഇതു സംബന്ധിച്ച ദൈവകൽപ്പനകൾ തുടങ്ങിയവയാണ് പ്രതിപാദിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിന് നല്ല ഉദാഹരണങ്ങളാണ് സങ്കീർത്തനങ്ങൾ 15, 24, 134 എന്നിവ.
ഇസ്രായേലിന്റെ ഇടയനെ ഞങ്ങളെ ശ്രവിക്കേണമേ. കെരൂബുകളുടെ മേൽ വസിക്കുന്നവനെ ഞങ്ങളെ പ്രകാശിപ്പിക്കേണമേ. ഉണർന്ന ശക്തിയോടെ ഞങ്ങളെ രക്ഷിക്കാൻ വേഗം വരേണമേ. ദൈവമേ ഞങ്ങളെ പുനരുദ്ധരിക്കേണമേ.
ദൈവമേ നിൻ സന്നിധി ഞങ്ങൾ പൂകട്ടെ. തവ ദർശന കാന്തിയ
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ ഒരുക്കിയ വത്തിക്കാൻ റേഡിയോയുടെ സങ്കീർത്തനങ്ങൾ എന്ന ബൈബിൾ പഠന പരിപാടിയാണ്. സങ്കീർത്തനങ്ങളുടെ സാഹിത്യ ഗണങ്ങളെക്കുറിച്ചുള്ള പഠനം ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് ഇനി നമുക്ക് അവയുടെ ദൈവശാസ്ത്ര വീക്ഷണങ്ങളെക്കുറിച്ച് ഇനിയും അടുത്തയാഴ്ചയിൽ പഠിക്കാം.